നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നീതികേട് പ്രവർത്തിക്കാതെ അവന്റെ വഴികളിൽ തന്നെ നടക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എന്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളായിരുന്നു. നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകയില്ല. നിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോട് നിനക്ക് സ്തോത്രം ചെയ്യും. ഞാൻ നിന്റെ ചട്ടങ്ങളെ ആചരിക്കും, എന്നെ അശേഷം ഉപേക്ഷിക്കരുത്. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്ന എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അന്വേഷിക്കുന്നു. നിന്റെ കൽപ്പനകൾ വിട്ടു നടപ്പാൻ എനിക്ക് ഇടവരരുത്. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. യഹോവേ, നീ വാഴ്ത്തപ്പെട്ടവൻ, നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ എന്റെ അധരങ്ങൾ കൊണ്ട് നിന്റെ വായുടെ വിധികളെയൊക്കെയും വർണ്ണിക്കുന്നു. ഞാൻ സർവസമ്പത്തിൽ എന്ന പോലെ നിന്റെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ആനന്ദിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ നിന്റെ ചട്ടങ്ങളിൽ രസിക്കും, നിന്റെ വചനത്തെ മറക്കുകയുമില്ല. ജീവിച്ചിരിക്കേണ്ടതിന് അടിയന് നന്മ ചെയ്യണമേ, എന്നാൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കും. നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. ഞാൻ ഭൂമിയിൽ പരദേശിയാകുന്നു, നിന്റെ കൽപ്പനകളെ എനിക്ക് മറച്ചു വെക്കരുത്. നിന്റെ വിധികൾക്കായുള്ള നിത്യവാഞ്ച കൊണ്ട് എന്റെ മനസ്സ് തകർന്നിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ വിട്ടു നടക്കുന്നവരായി ആയി ശപിക്കപ്പെട്ട അഹങ്കാരികളെ നീ ഫൽസിക്കുന്നു. നിന്നെയും അപമാനം എന്നോട് അകറ്റേണമേ. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു. പ്രഭുക്കന്മാർ വരുന്ന് എനിക്ക് വിരോധമായി സംഭാഷിക്കുന്നു. എങ്കിലും അടിയൻ നിന്റെ ചട്ടങ്ങളെ ധ്യാനിക്കുന്നു. നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ പ്രമോദവും എന്റെ ആലോചനക്കാരുമാകുന്നു. എന്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു. തിരുവചന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. എന്റെ വഴികളെ ഞാൻ വിവരിച്ചപ്പോൾ നീ എനിക്ക് ഉത്തരമള്ളി. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. നിന്റെ പ്രമാണങ്ങളുടെ വഴി എന്നെ ഗ്രഹിപ്പിക്കണമേ, എന്നാൽ ഞാൻ നിന്റെ അത്ഭുതങ്ങളെ ധ്യാനിക്കും. എന്റെ പ്രാണൻ വിഷാദം കൊണ്ട് ഉരുകുന്നു. നിന്റെ വചനപ്രകാരം എന്നെ നിവർത്തേണമേ. ഫോഷ്കിന്റെ വഴി എന്നോട് അകറ്റേണമേ. നിന്റെ ന്യായപ്രമാണം എനിക്ക് കൃപയോടെ നൽകണമേ. വിശ്വസ്തതയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിന്റെ വിധികളെ എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളോട് പറ്റിയിരിക്കുന്നു. യഹോവേ, എന്നെ ലജ്ജിപ്പിക്കരുത്. നീ എന്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ നിന്റെ കൽപ്പനയുടെ വഴിയിൽ ഓടും. യഹോവേ, നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ. ഞാനതിനെ അവസാനത്തോളം പ്രമാണിക്കും. ഞാൻ നിന്റെ ന്യായ പ്രമാണം കാക്കേണ്ടതിനും അതിനെ പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിനും എനിക്ക് ബുദ്ധി നൽകണമേ. നിന്റെ കൽപ്പനയുടെ പാതയിൽ എന്നെ നടത്തണമേ. ഞാനതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ. ദുരാദായത്തിലേക്കല്ല, നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എന്റെ ഹൃദയം ചായ് മാറാകണമേ. വ്യാജത്തെ നോക്കാതെ വണ്ണം എന്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ. നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിന്റെ വചനത്തെ അടിയനെ നിവർത്തിക്കണമേ. ഞാൻ പേടിക്കുന്ന നിന്നെ അകറ്റിക്കളയണമേ. നിന്റെ വിധികൾ നല്ലവയല്ലോ. ഇതാ ഞാൻ നിന്റെ പ്രമാണങ്ങളെ വാഞ്ചിക്കുന്നു. നിന്റെ നീതിയാൽ എന്നെ ജീവിപ്പിക്കണമേ. യഹോവേ, നിന്റെ വചനപ്രകാരം നിന്റെ ദയയും നിന്റെ രക്ഷയും എങ്കിലേക്ക് പെരുമാറാവട്ടെ. ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നവനോട് ഉത്തരം പറവാൻ ഞാൻ പ്രാപ്തനാകും. ഞാൻ നിന്റെ വിധികൾക്കായി കാത്തിരിക്കയാൽ സത്യത്തിന്റെ വചനം എന്റെ വായിൽ നിന്ന് നീക്കിക്കളയരുത്. അങ്ങനെ ഞാൻ നിന്റെ ന്യായപ്രമാണ ഇടവിടാതെ എന്നേക്കും പ്രമാണിക്കും. നിന്റെ പ്രമാണങ്ങളെ ആരായുന്നതുകൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും. ഞാൻ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുമ്പിലും നിന്റെ സാക്ഷ്യങ്ങളെ കുറിച്ച് സംസാരിക്കും. ഞാൻ നിന്റെ കൽപ്പനകൾ പ്രമോദിക്കുന്നു, അവ എനിക്ക് പ്രിയമായിരിക്കുന്നു. എനിക്ക് പ്രിയമായിരിക്കുന്ന നിന്റെ കൽപ്പനകളിലേക്ക് ഞാൻ കൈകളെ ഉയർത്തുന്നു, നിന്റെ ചട്ടങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു. നീ എന്നെ പ്രത്യാശിക്ക് മാറാക്കിയത് കൊണ്ട് അടിയനോടുള്ള വചനത്തെ ഓർക്കണമേ. നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എന്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. അഹങ്കാരികൾ എന്നെ അത്യന്തം പരിഹസിച്ചു, ഞാനോ നിന്റെ ന്യായ പ്രമാണത്തെ വിട്ടുമാറിയിട്ടില്ല. യഹോവേ, പണ്ടേയുള്ള നിന്റെ വിധികളെ ഓർത്ത് ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കുന്നു. നിന്റെ ന്യായ പ്രമാണം ഉപേക്ഷിക്കുന്ന ദുഷ്ടന്മാർ നിമിത്തം എനിക്ക് ഉഗ്രകോപം പിടിച്ചിരിക്കുന്നു. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എന്റെ കീർത്തനമാകുന്നു. യഹോവേ, രാത്രിയിൽ ഞാൻ തിരുനാമം ഓർക്കുന്നു, നിന്റെ ന്യായ പ്രമാണം ഞാൻ ആചരിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നത് എനിക്ക് വിഹിതമായിരിക്കുന്നു. യഹോവേ, നീ എന്റെ ഓഹരിയാവുന്നു. ഞാൻ നിന്റെ വചനങ്ങളെ പ്രമാണിക്കുമെന്ന് ഞാൻ പറഞ്ഞു. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നിന്റെ കൃപയ്ക്കായി യാചിക്കുന്നു. നിന്റെ വാഗ്ദാന പ്രകാരം എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ നിന്റെ വഴികളെ വിചാരിച്ചു, എന്റെ കാലുകളെ നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ പ്രമാണിക്കേണ്ടതിന് ഞാൻ താമസിയാതെ ബന്ധപ്പെടുന്നു. ദുഷ്ടന്മാരുടെ പാശങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു, ഞാൻ നിന്റെ ന്യായ പ്രമാണത്തെ മറക്കുന്നില്ല. താനും നിന്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. നിന്നെ ഭയപ്പെടുകയും നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ കൂട്ടാളിയാകുന്നു. യഹോവേ, ഭൂമി നിന്റെ ദയ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. യഹോവേ, തിരുവചന പ്രകാരം നീ അടിയന് നന്മ ചെയ്തിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ ഞാൻ വിശ്വസിച്ചിരിക്കാൻ എനിക്ക് നല്ല ബുദ്ധിയും പരിജ്ഞാനവും ഉപദേശിച്ചു തരണമേ. കഷ്ടതയിലാവുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി, ഇപ്പോഴോ ഞാൻ നിന്റെ വചനത്തെ പ്രമാണിക്കുന്നു. നീ നല്ലവനും നന്മ ചെയ്യുന്നവനുമാകുന്നു, നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. അഹങ്കാരികൾ എന്നെ കൊണ്ട് നുണ പറഞ്ഞുണ്ടാക്കി, ഞാനോ പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കും. അവരുടെ ഹൃദയം കൊഴുപ്പ് പോലെ തടിച്ചിരിക്കുന്നു, ഞാനോ നിന്റെ ന്യായ പ്രമാണത്തിൽ രസിക്കുന്നു. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. ആയിരം ആയിരം പൊൻവെള്ളി നാണ്യത്തേക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായ പ്രമാണം എനിക്കുത്തമം. തൃക്കൈകൾ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നു, നിന്റെ കൽപ്പനകളെ പഠിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണമേ. തിരുവചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കയാൽ നിന്റെ ഭക്തന്മാർ എന്നെ കണ്ട് സന്തോഷിക്കുന്നു. യഹോവേ, നിന്റെ വിധികൾ നീതിയുള്ളവയെന്നും വിശ്വസ്തതയോടെ നീ എന്നെ താഴ്ത്തിയിരിക്കുന്നുവെന്നും ഞാൻ അറിയുന്നു. അടിയനോടുള്ള നിന്റെ വാഗ്ദാന പ്രകാരം നിന്റെ ദയ എന്റെ ആശ്വാസത്തിനായി ഭവിക്കുമാറാട്ടെ. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ കരുണ എനിക്ക് വരുമാറാകട്ടെ. നിന്റെ ന്യായ പ്രമാണത്തിൽ ഞാൻ രസിക്കുന്നു, അഹങ്കാരികൾ എന്നെ വെറുതെ മറിച്ചിട്ടിരിക്കാൻ ലജ്ജിച്ചു പോട്ടെ. ഞാനോ നിന്റെ കൽപ്പനകളെ ധ്യാനിക്കുന്നു. നിന്റെ ഭക്തന്മാരും നിന്റെ സാക്ഷ്യങ്ങളെ അറിയുന്നവരും എന്റെ അടുക്കൽ വരട്ടെ. ഞാൻ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് എന്റെ ഹൃദയം നിന്റെ ചട്ടങ്ങള് നിഷ്കളങ്കമായിരിക്കട്ടെ. ഞാൻ നിന്റെ രക്ഷയെ കാത്തു മൂർച്ഛിക്കുന്നു, നിന്റെ വാഗ്ദാനം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോൾ നീ എന്നെ ആശ്വസിപ്പിക്കുമെന്ന് വെച്ച് എന്റെ കണ്ണ് നിന്റെ വാഗ്ദാനം കാത്തു ക്ഷീണിക്കുന്നു. പുകയത്ത് വെച്ച് അതിരുത്തി പോലെ ഞാനാകുന്നു. എങ്കിലും ഞാൻ എന്റെ ചട്ടങ്ങളെ മറക്കുന്നില്ല. അടിയന്റെ ജീവകാലം എന്തുള്ളു? എന്നെ ഉപദ്രവിക്കുന്നവരോട് നീ എപ്പോൾ ന്യായവിധി നടത്തും? നിന്റെ ന്യായ പ്രമാണത്തെ അനുസരിക്കാത്ത അഹങ്കാരികൾ എനിക്കായി കുഴി കുഴിച്ചിരിക്കുന്നു. നിന്റെ കൽപ്പനകളെല്ലാം വിശ്വാസ്യമാകുന്നു. അവരെന്നെ വെറുതെ ഉപദ്രവിക്കുന്നു. എന്നെ സഹായിക്കണമേ. അവർ ഭൂമിയിൽ എന്നെ മിക്കവാറും മുടിച്ചിരിക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ ഞാൻ ഉപേക്ഷിച്ചില്ല. താനും നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നെ ജീവിപ്പിക്കണമേ. ഞാൻ നിന്റെ വായിൽ നിന്നുള്ള സാക്ഷ്യങ്ങളെ പ്രമാണിക്കും. യഹോവേ, നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. നിന്റെ വിശ്വസ്തത തലമുറ തലമുറയോളം ഇരിക്കുന്നു. നീ ഭൂമിയെ സ്ഥാപിച്ചു, അത് നിലനിൽക്കുന്നു. അവ ഇന്ന് വരെ നിന്റെ ന്യായപ്രകാരം നിലനിൽക്കുന്നു, നിന്റെ നിയമപ്രകാരം നിലനിൽക്കുന്നു. സർവസൃഷ്ടികളും നിന്റെ ദാസന്മാരല്ലോ. നിന്റെ ന്യായ പ്രമാണം എന്റെ പ്രമോദമായിരുന്നില്ലെങ്കിൽ ഞാൻ എന്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു. ഞാൻ ഒരു നാളും നിന്റെ പ്രമാണങ്ങളെ മറക്കയില്ല. അവയെ കൊണ്ടല്ലോ നീ എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്. ഞാൻ നിനക്കുള്ളവനത്രേ, എന്നെ രക്ഷിക്കണമേ. ഞാൻ നിന്റെ പ്രമാണങ്ങളെ അന്വേഷിക്കുന്നു. ദുഷ്ടന്മാരനെ നശിപ്പിപ്പാൻ പതിയിരിക്കുന്നു. ഞാനോ നിന്റെ സാക്ഷ്യങ്ങളെ ചിന്തിച്ചോളും. സകല സമ്പൂർത്തിക്ക് ഞാൻ അവസാനം കണ്ടിരിക്കുന്നു. നിന്റെ കൽപ്പനയോ അത്യന്തം വിസ്തീർണമായിരിക്കുന്നു. നിന്റെ ന്യായ പ്രമാണം എനിക്ക് എത്രയോ പ്രിയം. ഇടവിടാതെ അത് എന്റെ ധ്യാനമാകുന്നു. നിന്റെ കൽപ്പനകൾ എന്നെ എന്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു. അവയെപ്പോഴും എന്റെ പക്കലുണ്ട്. നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ ധ്യാനമായിരിക്കൊണ്ട് എന്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു. നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കാൻ ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാകുന്നു. നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. നീ എന്നെ ഉപദേശിച്ചിരിക്കാൻ ഞാൻ നിന്റെ വിധികളെ വിട്ടുമാറിയിട്ടില്ല. തിരുവചനം എന്റെ അണ്ണാക്കിന് എത്ര മധുരം! അവ എന്റെ വായിക്ക് തേനിലും നല്ലത്. നിന്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകുന്നു. അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും വെറുക്കുന്നു. നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. നിന്റെ നീതിയുള്ള വിധികളെ പ്രമാണിക്കുമെന്ന് ഞാൻ സത്യം ചെയ്തു. അത് ഞാൻ നിവർത്തിക്കും. ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു. യഹോവേ, നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. യഹോവേ, എന്റെ വായുടെ സ്വമേധാദാനങ്ങളിൽ പ്രസാദിക്കണമേ. നിന്റെ വിധികളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ പ്രാണത്യാഗം ചെയ്യുവാൻ എല്ലായ്പ്പോഴും ഒരുങ്ങിയിരിക്കുന്നു. എങ്കിലും നിന്റെ ന്യായ പ്രമാണം ഞാൻ മറക്കുന്നില്ല. ദുഷ്ടന്മാർ എനിക്ക് കണി വച്ചിരിക്കുന്നു. എന്നാലും ഞാൻ നിന്റെ പ്രമാണങ്ങളെ ഉപേക്ഷിക്കുന്നില്ല. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ ശാശ്വതാവകാശമാക്കിയിരിക്കുന്നു. അവ എന്റെ ഹൃദയത്തിന്റെ ആനന്ദമാകുന്നു. നിന്റെ ചട്ടങ്ങളെ ഇടവിടാതെ എന്നേക്ക് ആചരിപ്പാൻ ഞാൻ നിന്റെ ഹൃദയത്തെ ചായച്ചിരിക്കുന്നു. ഇരുമനസ്സുള്ളവരെ ഞാൻ വെറുക്കുന്നു. എന്നാൽ നിന്റെ ന്യായ പ്രമാണം എനിക്ക് പ്രിയമാകുന്നു. നീ എന്റെ മറവിടവും എന്റെ പരിചയവുമാകുന്നു. ഞാൻ തിരുവചനത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്നു. എന്റെ ദൈവത്തിന്റെ കൽപ്പനകളെ ഞാൻ പ്രമാണിക്കേണ്ടതിന് ദുഷ്കർമ്മികളെ എന്നെ വിട്ടകന്നു പോകുകയും ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ വചനപ്രകാരം എന്നെ താങ്ങണമേ. എന്റെ പ്രത്യാശയും ഞാൻ ലജ്ജിച്ചു പോകരുത്. ഞാൻ രക്ഷപ്പെടേണ്ടതിന് എന്നെ താങ്ങണമേ. നിന്റെ ചട്ടങ്ങളിൽ ഞാൻ നിരന്തരം രസിക്കും. നിന്റെ ചട്ടങ്ങളെ വിട്ടുപോകുന്നവരെ ഒക്കെ നീ നിരസിക്കുന്നു. അവരുടെ വഞ്ചന വ്യർത്ഥമാകുന്നു. ഭൂമിയിലെ സകല ദുഷ്ടന്മാരെയും നീ കീടത്തെ പോലെ നീക്കിക്കളയുന്നു. അതുകൊണ്ട് നിന്റെ സാക്ഷ്യങ്ങൾ എനിക്ക് പ്രിയമാകുന്നു. നിങ്കലുള്ള ദയ നിമിത്തം എന്റെ ദേഹം രോമാഞ്ചം കൊള്ളുന്നു. നിന്റെ വിധികൾ നിമിത്തം ഞാൻ ഭയപ്പെടുന്നു. ഞാൻ നീതി ന്യായവും പ്രവർത്തിക്കുന്നു. എന്റെ പീഡകന്മാർക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. അടിയന്റെ നന്മയ്ക്ക് വേണ്ടി ഉത്തരവാദിയായിരിക്കണമേ. അഹങ്കാരികൾ എന്നെ പീഡിപ്പിക്കരുത്. എന്റെ കണ്ണ് നിന്റെ രക്ഷയെയും നിന്റെ നീതിയുടെ വചനത്തെയും കാത്തിരുന്ന് ക്ഷീണിക്കുന്നു. നിന്റെ ദയയ്ക്ക് തക്കവണ്ണം അടിയനോട് പ്രവർത്തിച്ച് നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ നിന്റെ ദാസനാകുന്നു. നിന്റെ സാക്ഷ്യങ്ങളെ ഗ്രഹിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണമേ. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു. അവർ നിന്റെ ന്യായ പ്രമാണം ദുർബലമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നിന്റെ കൽപ്പനകൾ എനിക്ക് പൊന്നിലും തങ്കത്തിലും അധികം പ്രിയമാകുന്നു. ആകയാൽ നിന്റെ സകല പ്രമാണങ്ങളും ഒത്തതെന്ന് എണ്ണി ഞാൻ സകല വ്യാജമാർഗത്തെയും വെറുക്കുന്നു. നിന്റെ സാക്ഷ്യങ്ങൾ അതിശയകരമാകയാൽ എന്റെ മനസ്സവയെ പ്രമാണിക്കുന്നു. നിന്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകുന്നു. അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു. നിന്റെ കൽപ്പനകൾക്കായി വാഞ്ചിക്കിയാൽ ഞാൻ എന്റെ വായ് തുറന്ന് കിടക്കുന്നു. തിരുനാമത്തെ സ്നേഹിക്കുന്നവർക്ക് ചെയ്യുന്നത് പോലെ നീ എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കൃപ ചെയ്യണമേ. എന്റെ കാലടികളെ നിന്റെ വചനത്തിൽ സ്ഥിരമാക്കണമേ. യാതൊരു നീതികേടും എന്നെ ഭരിക്കരുത്. മനുഷ്യന്റെ പീഡനത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നാൽ ഞാൻ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കും. അടിയന്റെ മേൽ നിന്റെ മുഖം പ്രകാശിപ്പിച്ച് നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. അവർ നിന്റെ ന്യായ പ്രമാണത്തെ അനുസരിക്കായികൊണ്ട് എന്റെ കണ്ണിൽ നിന്ന് ജലനദികൾ ഒഴുകുന്നു. യഹോവേ, നീ നീതിമാനാകുന്നു. നിന്റെ വിധികൾ നേരുള്ളവ തന്നെ. നീ നീതിയോടും അത്യന്ത വിശ്വസ്തയോടും കൂടെ നിന്റെ സാക്ഷ്യങ്ങളെ കൽപ്പിച്ചിരിക്കുന്നു. എന്റെ വൈര്യ തിരുവചനത്തെ മറക്കുന്നത് കൊണ്ട് എന്റെ എരിവ് എന്നെ സംഹരിക്കുന്നു. നിന്റെ വചനം അതിവിശുദ്ധമാകുന്നു. അതുകൊണ്ട് അടിയനെ അത് പ്രിയമാകുന്നു. ഞാൻ അല്പനും നിന്നതിനുമാകുന്നു. എങ്കിലും ഞാൻ നിന്റെ പ്രമാണങ്ങളെ മറക്കുന്നില്ല. നിന്റെ നീതി ശാശ്വത നീതിയും നിന്റെ ന്യായ പ്രമാണം സത്യവുമാകുന്നു. കഷ്ടവും സങ്കടവും എന്നെ പിടിച്ചിരിക്കുന്നു. എങ്കിലും നിന്റെ കൽപ്പനകൾ എന്റെ പ്രമോദമാകുന്നു. നിന്റെ സാക്ഷ്യങ്ങൾ എന്നേക്കും നീതിയുള്ളവ. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിനെ എനിക്ക് ബുദ്ധി നൽകണമേ. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് ഉത്തരവള്ളണമേ. യഹോവേ, ഞാൻ നിന്റെ ചട്ടങ്ങളെ പ്രമാണിക്കും. ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. എന്നെ രക്ഷിക്കണമേ. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കും. ഞാൻ ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെക്കുന്നു. തിരുവചനം ധ്യാനിക്കേണ്ടതിന് എന്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്റെ അപേക്ഷ കേൾക്കണമേ. യഹോവേ, നിന്റെ ന്യായപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. ദുഷ്ടതയെ പിന്തുടരുന്നവർ സമീപിച്ചിരിക്കുന്നു. നിന്റെ ന്യായപ്രമാണത്തോട് അവർ അകന്നിരിക്കുന്നു. യഹോവേ, നീ സമീപസ്ഥനാകുന്നു. നിന്റെ കൽപ്പനകളൊക്കെയും സത്യം തന്നെ. നിന്റെ സാക്ഷ്യങ്ങളെ നീ എന്നേക്ക് സ്ഥാപിച്ചിരിക്കുന്നു എന്ന് ഞാൻ പണ്ട് തന്നെ അറിഞ്ഞിരിക്കുന്നു. എന്റെ അരിഷ്ടത കടാക്ഷിച്ച് എന്നെ വിടുവിക്കണമേ. ഞാൻ നിന്റെ ന്യായ പ്രമാണത്തെ മറക്കുന്നില്ല. എന്റെ വ്യവഹാരം നടത്തി എന്നെ വീണ്ടെടുക്കണമേ. നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. രക്ഷ ദുഷ്ടന്മാരോട് അകന്നിരിക്കുന്നു. അവർ നിന്റെ ചട്ടങ്ങളെ അന്വേഷിക്കുന്നില്ലല്ലോ. യഹോവേ, നിന്റെ കരുണ വലിയതാകുന്നു. നിന്റെ ന്യായ പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. എന്നെ ഉപദ്രവിക്കുന്നവരും എന്റെ വൈരികളും വളരെയാകുന്നു. എങ്കിലും ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ വിട്ടുമാറുന്നില്ല. ഞാൻ ദ്രോഹികളെ കണ്ട് വ്യസനിച്ചു. അവർ നിന്റെ വചനം പ്രമാണിക്കുന്നില്ലല്ലോ. നിന്റെ പ്രമാണങ്ങൾ എനിക്ക് എത്ര പ്രിയമെന്ന് കണ്ട് യഹോവേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നെ ജീവിപ്പിക്കണമേ. നിന്റെ വചനത്തിന്റെ സാരം സത്യം തന്നെ. നിന്റെ നീതിയുള്ള വിധികളൊക്കെയും എന്നേക്കുമുള്ളവ. പ്രഭുക്കന്മാർ വെറുതെ എന്നെ ഉപദ്രവിക്കുന്നു. എങ്കിലും നിന്റെ വചന നിമിത്തം എന്റെ ഹൃദയം പേടിക്കുന്നു. വലിയ കൊള്ള കണ്ടു കിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു. ഞാൻ പോഷ്ക്ക് പകച്ചു വെറുക്കുന്നു. നിന്റെ ന്യായ പ്രമാണമോ എനിക്ക് പ്രിയമാകുന്നു. നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം 7 പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു. നിന്റെ ന്യായ പ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്. അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. യഹോവേ, ഞാൻ നിന്റെ രക്ഷയിൽ പ്രത്യാശ വെക്കുന്നു. നിന്റെ കൽപ്പനകളെ ഞാൻ ആചരിക്കുന്നു. എന്റെ മനസ്സ് നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു. അവ എനിക്ക് അത്യന്തം പ്രിയമാകുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെയും സാക്ഷ്യങ്ങളെയും പ്രമാണിക്കുന്നു. എന്റെ വഴികളെല്ലാം നിന്റെ മുമ്പാകെ ഇരിക്കുന്നു. യഹോവേ, എന്റെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാട്ടെ. നിന്റെ വചന പ്രകാരം എനിക്ക് ബുദ്ധി നൽകണമേ. എന്റെ യാചന തിരുസന്നിധിയിൽ വരുമാറാട്ടെ. നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ വിടുവിക്കണമേ. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരുന്നത് കൊണ്ട് എന്റെ അധരങ്ങൾ സ്തുതി പൊഴിക്കട്ടെ. നിന്റെ കൽപ്പനകളൊക്കെ നീതിയായിരിക്കാൽ എന്റെ നാവ് നിന്റെ വാഗ്ദാനത്തെ കുറിച്ച് പാടട്ടെ. നിന്റെ കൽപ്പനകളെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കാൻ നിന്റെ കൈ എനിക്ക് തുണയായിരിക്കട്ടെ. യഹോവേ, ഞാൻ നിന്റെ രക്ഷയ്ക്കായി വാഞ്ചിക്കുന്നു. നിന്റെ ന്യായ പ്രമാണം എന്റെ പ്രമോദമാകുന്നു. നിന്നെ സ്തുതിക്കേണ്ടതിന് എന്റെ പ്രാണൻ ജീവിച്ചിരിക്കട്ടെ. നിന്റെ വിധികൾ എനിക്ക് തുണയായിരിക്കട്ടെ. കാണാതെ പോയ ആടുപോലെ ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു. അടിയനെ അന്വേഷിക്കണമേ. നിന്റെ കൽപ്പനകളെ ഞാൻ മറക്കുന്നില്ല. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോർ.
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും തറഞ്ഞിരിക്കുന്ന ബലവാരാധിയും തുമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. അനുഗ്രഹീതമായ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഒരുമിച്ച് ആരാധിപ്പാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ദൈവവചനത്തിന്റെ സ്വർഗീയമായ പൊരുളുകളെ ഒരു പ്രാവശ്യം കൂടി കേൾക്കുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം ഒരു വലിയ അവസരം ഇന്നൊരുക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കാലയളവ് ഓഗസ്റ്റ് മാസം 1 മുതൽ 15 വരെ ശുദ്ധിമതിയായ മാതാവിന്റെ അനുഗ്രഹീതമായ മധ്യസ്ഥതയിൽ പവിത്രമായ നോമ്പിന്റെയും അനുഷ്ഠാനങ്ങളുടെയും പിൻബലത്തിൽ ശൂനോയോ പെരുന്നാളിലേക്ക് നമ്മൾ നടന്നു വരികയാണ്. ഈ അനുഗ്രഹീതമായ സന്ദർഭം എല്ലാവർക്കും നന്നായി ഉപയോഗിക്കാൻ തക്കവണ്ണം ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഓഗസ്റ്റ് മാസം 6 നമുക്കൊക്കെ പരിചിതമാണ്. ദ ഫീസ്റ്റ് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ. കർത്താവും പത്രോസും യാക്കോബും യോഹന്നാനും ഒരു മലയിൽ പ്രവേശിച്ച് താബോറിന്റെ സ്വർഗീയമായ അനുഭവം പങ്കുവച്ച ദിവസം. ഇതൊക്കെ നമ്മുടെ ഹൃദയത്തെ കൂടുതൽ സാന്ത്വനിപ്പിക്കുവാനും നന്മ കൊണ്ട് പൂരിതമാക്കുവാനും ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പാഠപുസ്തകത്തിലെ 155 ചേർന്ന് പാടാം. 155. നിൻദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ഈ ചിന്തകൾ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ നന്മകൾ പകരട്ടെ എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടാം.
നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ, എന്നെ വേ നീ എന്നും മതിയായവൻ. യേശുവേ,
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ
പരിശുദ്ധൻ 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 വരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ, ദൈവമേ നിനക്ക് സ്തുതി. പാപികളാതിന്റെ അടിയാരോട് രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗസ്ഥനാ ഞങ്ങളുടെ
പിതാവേണമേ,
നിങ്ങൾക്ക് ആവശ്യമുള്ള അപ്പങ്ങൾക്ക് തരണമേ, നിങ്ങളുടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ പാവങ്ങളോട് ക്ഷമിക്കണമേ.
പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുത്, പിന്നെയോ അതിനപ്പെട്ടവർ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ട് രാജ്യം ശക്തിയും മഹത്വവും നേടിയുള്ളതാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം.
വേണ്ടി
മാർക്കുമോർ കർത്താവേ നിന്റെ മാതാവിന്റെ ഭരണ സമയത്ത് മാലാഖമാരുടെയും നിബിയന്മാരുടെയും സ്ലീഹന്മാരുടെയും സഹദേയന്മാരുടെയും പൂർവപിതാക്കന്മാരുടെയും സകല പരിശുദ്ധന്മാരുടെയും കൂട്ടത്തോടുകൂടി നീ എഴുന്നള്ളി ആ അമ്മയുടെ ആത്മാവിനെ ബഹുമാനത്തോടെ കൈക്കൊണ്ടതുപോലെ ഞങ്ങളുടെ നോമ്പിനെയും പ്രാർത്ഥനകളെയും കൃപയോട് ദർശിച്ച് കൈക്കൊള്ളണമേ. അപ്രകാരം തന്നെ ആ അമ്മയുടെ ശരീരം മാലാഖമാരുടെയും സകല പരിശുദ്ധന്മാരുടെയും എതിരേൽപ്പാലും സംഗീതങ്ങളാലും ഘോഷങ്ങളാലും ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടതുപോലെ ഞങ്ങളുടെ നോമ്പുകളിലും പ്രാർത്ഥനകളിലും സ്വർഗത്തിൽ നിന്റെ സന്നിധിയിലേക്ക് അവയും ഉയർത്തപ്പെടുമാറാകേണ്ടവേ. നിന്നിൽ നിന്ന് ഞങ്ങളെ അകറ്റുവാൻ ഇടവിടാതെ ശ്രമിക്കുന്ന സാത്താനും സൈന്യങ്ങളിൽ ലജിച്ചോടുകയും ചെയ്യുമാറാകേണ്ടവേ. ദൈവമേ നോമ്പിന്റെ അനുഗ്രഹീതമായ ഘട്ടങ്ങളിൽ നിത്യകന്യകയായ ദൈവമാതാവിന്റെ വാങ്ങിപ്പിന്റെയും സ്വർഗാരോഹണത്തിന്റെയും ഓർമ്മ നിന്റെ ഇഷ്ടപ്രകാരം വെടിപ്പുള്ള നോമ്പോടും ആത്മശരീരങ്ങളുടെ വിശുദ്ധിയോടും കൂടി കഴിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. കരുണയുള്ള പിതാവേ, ഞങ്ങളുടെ നോമ്പും നമസ്കാരങ്ങളും കൈക്കൊള്ളപ്പെടുവാനും പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിപ്പാനും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് മശിഹാതമ്പുരാനിരിക്കുന്നിടത്തുള്ള ഉയരത്തിലെ കാര്യങ്ങളെ ചിന്തിപ്പാനും ഞങ്ങൾക്ക് കൃപ ചെയ്യേണ്ടവേ. സർവശക്തിയുള്ള ദൈവമേ, ഭൂമി സംബന്ധമായ കാര്യങ്ങളെയല്ല മേലുള്ള സ്വർഗീയ കാര്യങ്ങളെ വിചാരിപ്പാനും മർത്തമറിയത്തിന്റെ മേലുള്ള സ്വർഗീയ സൈന്യങ്ങളോടുകൂടി നിനക്ക് സ്തുതി പാടുവാനും ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. എല്ലാവിന്റെയും പ്രവൃത്തികൾ പരിശോധിക്കപ്പെട്ട് തക്കതായ പ്രതിഫലം കൊടുക്കപ്പെടുന്ന ഭയങ്കര നാളിൽ ഞങ്ങളുടെ നോമ്പും നമസ്കാരങ്ങളും ഞങ്ങൾക്ക് കുറ്റത്തിനും ശിക്ഷാവിധിക്കുമായി തീരാതെ നിന്റെ കൃപകൾക്കും സഹായങ്ങൾക്കും പാപമോചനത്തിനും മാർഗമായി തീരേണമേ. നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇടവിടാതെ കരയേറ്റുവാനായിട്ട് തന്നെ. ആമീൻ. പാഠപുസ്തകത്തിലെ 70-ാമത്തെ ഗീതം. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ എന്നാരംഭിക്കുന്നതും ഏവർക്കും സുപരിചിതമായ ഒരു കീർത്തനമാണ്. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ധ്യാന ചിന്തകൾക്ക് മുമ്പായി ഈ പാട്ട് നമുക്ക് ഒരുമിച്ച് പാടാം.
നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ, എന്റെ ഹിതം പോലെ അല്ലേ എന്റെ ദാവേ. സൗഖ്യം ചോദിക്കും നിന്ദേഹിതം പോലെ എന്നെ നിത്യനാട
ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടട്ടെ. അനുഗ്രഹീതമായ പ്രഭാതത്തിലേക്ക് ഇതിൽ പങ്കാളികളാകുന്ന എല്ലാ ബഹുമാനപ്പെട്ട വൈദികരെയും, പ്രത്യേകിച്ച് വിവിധ സഭാംഗങ്ങളായിരിക്കുന്ന പ്രിയ വിശ്വാസ സമൂഹത്തെയും വളരെ ആദരവോടും വിനയത്തോടും കൂടി പ്രാർത്ഥനാ സംഗമത്തിലേക്ക് പ്രഭാതത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ഏറെ വർഷങ്ങളായി അനേകർക്ക് ആശ്വാസവും അനുഗ്രഹവും ധാരാളം മധ്യസ്ഥതകളിൽ അഭയപ്പെട്ട് ദൈവത്തിന്റെ അനുഗ്രഹീതമായ കൃപകൾ പ്രാപിക്കാനും ഒക്കെ മുഖാന്തരമായ ഈ പ്രാർത്ഥനാ സംഗമം ഇന്നും അനുഗ്രഹീതമായി മുന്നോട്ട് തുടരുവാൻ ദൈവം സഹായിക്കുന്നതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് ശ്രേഷ്ഠമായൊരു സന്ദേശം നൽകുവാൻ തക്കവണ്ണം ദൈവകൃപയാൽ നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഭദ്രാസനത്തിൽ ഏറെ പരിചയമുള്ളതും അതുപോലെ തന്നെ ധാരാളം പ്രാവശ്യം ദൈവവചനവേദിയിലും മറ്റ് ശുശ്രൂഷകളിലുമൊക്കെ പങ്കാളിയാകുവാൻ ദൈവം എടുത്തുപയോഗിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഏറെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട തമ്പാൻ വർഗീസ് അച്ഛൻ. അദ്ദേഹം കേരളത്തിലെ കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിക്ക് അടുത്ത് തഴവ സ്വദേശിയാണ്. ഈ പ്രദേശത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ മലങ്കര സഭയിൽ പ്രധാനപ്പെട്ട പല ദൗത്യങ്ങളിലും അദ്ദേഹത്തിന്റെ കാൽവെപ്പ്, അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല ഭംഗിയായി സഭയ്ക്ക് ലഭിക്കപ്പെട്ടിട്ടുള്ളതും സമൂഹത്തിന്റെ അതിന്റെ നന്മ ലഭ്യമായിട്ടുള്ളതുമാണെന്നുള്ളത് സന്തോഷത്തോടെ ഓർമ്മപ്പെടുത്തട്ടെ. കാലയവനികയ്ക്കുള്ളിൽ മറിഞ്ഞുവെങ്കിലും ഇന്നും മലങ്കര സഭയ്ക്ക് അനുഗ്രഹീതമായ പ്രാർത്ഥനാ നേതൃത്വം നൽകുന്ന മാത്യൂസ് പ്രഥമൻ കാതോലിക്ക ബാവായുടെ കാലഘട്ടത്തിലും ബസേലിയോസ് മാർ തോമാ മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവായുടെ കാലഘട്ടത്തിലും ആ പിതാക്കന്മാരുടെ സെക്രട്ടറിയായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അഭിനന്ദനായ മാത്യുസ് മാർ എപ്പിഫാനിയോസ് സിനിമയിലൂടെയും അനുഗ്രഹീത ശിഷ്യനായിരുന്നു അദ്ദേഹം. ഒപ്പം കോട്ടയം ഭദ്രാസനത്തിലെ അഭിവന്ദ്യ കാലം ചെയ്ത ഇവാനിയോസ് സിനിമയിലൂടെ പ്രഥമ ശമാശ പദവിയും അദ്ദേഹം അലങ്കരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഭദ്രാസനം ഉണ്ടാകുന്നതിന് മുമ്പ് അഭിവന്ദ്യനായ ബർണബാസ് സിനിമയിലൂടെയും നിക്കോളവാസ് സിനിമയിലൂടെയും അരമനയിലെ മാനേജറായിട്ട് സേവനമനുഷ്ഠിപ്പാനും ദൈവം അനുഗ്രഹീതമായ അവസരം കൊടുത്തു. സൗത്ത് വെസ്റ്റ് ഭദ്രാസനം ആരംഭം കുറിച്ചപ്പോൾ അതിന്റെ ഭദ്രാസന സെക്രട്ടറിയായി അഭിമന്യ തിരുമേനിയോടൊപ്പം ശ്രേഷ്ഠമായ നേതൃത്വം നൽകുവാൻ ദൈവം ഉപയോഗിച്ച വ്യക്തിത്വം കൂടിയാണ്. അതോടൊപ്പം തന്നെ അച്ഛന്റെ കുടുംബ പങ്കാളിയായ സാലി കൊച്ചമ്മ, സൂസൻ തമ്പാൻ കൊച്ചമ്മ ഈ ഭദ്രാസനത്തിലെ MMVSന്റെ ആദ്യ ഡയോസിഷൻ സെക്രട്ടറി ആയിരുന്നു. ഒരു മകളും ഒരു മകനും ഉണ്ട്. ഇത് പരിചയം അച്ഛനെ ധാരാളം പേർക്ക് പരിചയം ഉണ്ടെന്ന് എനിക്കറിയാമെങ്കിലും പരിചയം ലഭിക്കാത്തവർക്ക് അച്ഛനെ ഒന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ഞാൻ ഉദ്ധരിച്ചു എന്ന് മാത്രം. ഏറെ സന്തോഷത്തോടുകൂടി അച്ഛനെ സ്വാഗതം ചെയ്യുമ്പോൾ ഇപ്പോൾ അദ്ദേഹം ഡാളസ് സെന്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവകയുടെ വികാരിയായി സേവനമനുഷ്ഠിക്കുകയാണ്. തുടർന്നുള്ള സമയം അനുഗ്രഹീതമായ ദൈവവചന ചിന്തകൾ നമുക്ക് ശ്രവിപ്പാൻ തക്കവണ്ണം ദൈവം പ്രിയപ്പെട്ട അച്ഛനിലൂടെ നമുക്കിടയാക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം എല്ലാവരെയും ഈ അനുഗ്രഹീതമായ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട സമ്പാനച്ഛനെ വചന ശുശ്രൂഷയ്ക്കായിട്ട് എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട തമ്പാനച്ചൻ ഇപ്പോൾ നമ്മളോട് ദൈവവചനം പ്രഘോഷിക്കും.
ദൈവദൃനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറ്റവും ആദരണീയരായ വൈദിക സഹോദരങ്ങളെ, ഈ പ്രയർ ലൈനിൽ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് സംബന്ധിക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വിശ്വാസികളുടെ സമൂഹമേ, ക്രിസ്തുയേശുവിന്റെ ഏറ്റവും ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനം ആശംസിക്കുന്നു. അനുഗ്രഹീതമായ ഒരു പ്രഭാതം എന്ന ബ്രാൻഡ് നമുക്ക് ഇന്ന് ഒരുക്കിയതിനായി ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന്റെ അളവറ്റ കരുണയും കൃപയും സമാധാനവും ദൈവികമായ സന്തോഷവും നമ്മൾ ഓരോ ദിവസവും അനുഭവിക്കുന്നവരാണ്. എല്ലാറ്റിനും വേണ്ടി എല്ലായ്പ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കടപ്പെട്ടവനാണ് മനുഷ്യൻ. ദൈവമഹത്വം നമ്മുടെ നാവിലും നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ മനസ്സിലും നിറയട്ടെ. ആയിരമായും പതിനായിരമായും ദൈവത്തെ സ്തോത്രം ചെയ്യുവാൻ മലാഖമാരോടൊപ്പമുള്ള വലിയ ഒരു പദവിയാണ് ഒരു വിശ്വാസിക്ക് ദൈവം തന്നിരിക്കുന്നത്. അനവരതമായ സ്തുതി, അത് ഒരിക്കലും നിന്നു പോകാത്ത, ഒരിക്കലും നഷ്ടമായി പോകാത്ത ഒരു വലിയ അനുഭവമായി നമ്മുടെ ജീവിതത്തിൽ തുടരട്ടെ. ദൈവത്തെ സ്തുതിപ്പാനും സ്തോത്രം ചെയ്യുവാനും നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അത് ഓരോ ദിവസവും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ആയുസ് കുറയുന്നു എന്നും നമ്മുടെ ചുമതലകൾ വർദ്ധിക്കുന്നു എന്നും മനസ്സിലാക്കിക്കൊണ്ട് ദൈവനാമ മഹത്വം നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ വർദ്ധിക്കുവാനായിട്ടിടയാകും. പരിശുദ്ധമായ ശുനോയോ നോമ്പിലൂടെ നാം ഇപ്പോൾ പ്രയാണം ചെയ്യുകയാണ്. ശുദ്ധിമതിയായ അമ്മയുടെ വാങ്ങിപ്പ പെരുന്നാൾ കൊണ്ടാടുവാൻ പരിശുദ്ധ സഭ ആഗമാനം വിശുദ്ധ നോമ്പിലൂടെ പ്രാർത്ഥനാ ജാഗരണത്തിലൂടെ ഒരുങ്ങുകയാണ്. അത്രമാത്രം പ്രാധാന്യം അമ്മയുടെ ജീവിതത്തിനും അമ്മയുടെ ഈ ലോകത്തിൽ നിന്നുള്ള വാങ്ങിപ്പോക്കിനും സഭ കൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പലപ്പോഴും ഇങ്ങനെയുള്ള നോമ്പ്, പ്രത്യേകിച്ച് അമ്മയുടെ നോമ്പ് സ്ത്രീകൾക്ക് മാത്രമാണ് എന്ന് ഒരു ധാരണ പലർക്കുമുണ്ട്. സഭയാഗമാനം നോമ്പ് നോക്കുവാൻ കടപ്പെട്ടതാണ് എന്ന് ആമുഖമായിട്ട് ഓർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് വാക്കുകളിൽ നാം കേട്ടതുപോലെ കൂടാരപ്പെരുന്നാളിന്റെ അല്ലെങ്കിൽ മറുരൂപ പെരുന്നാളിന്റെ മഹത്വകരമായ അനുഭവത്തിലേക്കും നാം അടുത്തു ചെല്ലുകയാണ്. ദിവസങ്ങൾ കൂടുതൽ പ്രാർത്ഥനയോടെ ജാഗരണത്തോടെ വേദധ്യാനത്തിലൂടെ ദണ്ഡ നമസ്കാരങ്ങളിലൂടെ ഈ നോമ്പിന്റെ നാളുകൾ നാം തികയ്ക്കുകയാണെങ്കിൽ തീർച്ചയായും അത് ഒരു വളരെ വലിയ അനുഭവമായി നമ്മുടെ ജീവിതത്തിന് വിശേഷിക്കും. സംശയമൊന്നുമില്ല. ഈ പ്രാർത്ഥനാ യജ്ഞം അനേക വർഷങ്ങളായി അനവരതം അനേകർക്ക് അനുഭവമായി അനുഭൂതിയായി ആത്മീക ജീവന്റെ ഒരു വലിയ ഉറവിടമായി നിലനിൽക്കുന്നു എന്നുള്ളതിൽ അഭിമാനിക്കുകയും അതോടൊപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഈ മദ്രാസിനും അതിന് കൊടുക്കുന്ന മഹത്വത്തെ പ്രത്യേകമായിട്ട് ഞാൻ ഫ്ലാറ്റിംഗ് ചെയ്യുകയും ചെയ്യുകയാണ്. ഇതിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾക്ക്, നല്ല വാക്കുകൾക്കൊക്കെ ഞാൻ നന്ദി പറയുന്നു. എന്നാൽ ഈ ശുശ്രൂഷയിൽ പങ്കാളിയാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പദവിയായിട്ട് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും അത് ഞാൻ ഏറ്റെടുക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പലരും എന്നോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് പ്രയർലൈനിൽ വളരെ നാളുകൾ ഇപ്പോൾ ഞാൻ മാറി നിൽക്കുകയാണോ എന്ന് ചിലർ എന്നോട് സംശയം ചോദിച്ചു. മാറി നിൽക്കുകയല്ല, വളരെ രക്ഷകൾക്കിടയിൽ അങ്ങനെ സംഭവിക്കുന്നു എന്ന് മാത്രമാണ്. ഞാൻ കൂടുതൽ സമയം അങ്ങനെയുള്ള സംസാര വിഷയങ്ങൾക്കായിട്ട് മാറ്റിവെക്കുന്നില്ല എങ്കിലും അമുഖമായിട്ട് ഇത്രയും പറഞ്ഞു തന്നേ ഉള്ളൂ. ഇന്ന് തിരുവചനത്തിൽ നിന്ന് ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വേദഭാഗം രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം 19:19 വാക്യമാണ്. ഓർത്തിരിക്കാൻ എളുപ്പമുള്ള ഒരു വാക്യമാണ് 1 Kings 19:19. അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സാഫാത്തിന്റെ മകനായ എലീശായെ കണ്ടെത്തി. അവൻ 12 പേർ കാളപൂട്ടി ഉഴിവിച്ചുകൊണ്ടിരുന്നു. 12-ാമത്തേതിനോടുകൂടെ താൻ തന്നെ ആയിരുന്നു. ഏലിയാവ് അവന്റെ അരികെ ചെന്നു തന്റെ പൊതുപ്പ് അവന്റെ മേൽ ഇട്ടു. ഇപ്രകാരം ഇംഗ്ലീഷിൽ വായിക്കാം. സോ ഹി ഡിപ്പാർട്ടഡ് ഫ്രം ദയർ ആൻഡ് ഫൗണ്ട് എലീഷ ദ സൺ ഓഫ് സാപ്പാത്ത് ഹു വാസ് പ്ലവിംഗ് വിത്ത് 12 യോക് ഓഫ് ഓക്സൻ ഇൻ ഫ്രണ്ട് ഓഫ് ഹിം ആൻഡ് ഹി വാസ് വിത്ത് 12. Elijah passed by him to cast his cloak upon him. Eliyahu avante arike chenna tande pudappu avante melittu. Ee Eliyahuvinte pudappine aadharamaakki alpam chintikkanam njan aagrahikkunnu. Njan ee vedavakyam vaayikkumbol ente manassil kadannu varunna valiya oru chintayundu. Arasam oru pakshe ariyan paadillathathayirikkum. പ്രകാശത്തിന് വളരെ അറിയാവുന്ന കാര്യമാണ്. ഫലഭദ്രാശ്രമത്തിന്റെ മുദ്രാപൂരിതയായിരിക്കുമ്പോൾ കലഞ്ചിയത മധ്യസ്തുതിയൻ ബാബാതിരുമേനി മധ്യസ്മർക്കൂരിലോസ്തുതിനായിരിക്കുമ്പോൾ തന്റെ പിൻഗാമിയായി കണ്ടെത്തുന്ന ഒരു ധന്യനായ പിതാവിനെ ഞാൻ ഓർക്കുകയാണ്. ഒരു സ്കൂൾ അധ്യാപകനായി ജീവിതം ആരംഭിച്ച പിന്നീട് കൊല്ലം ഭദ്രാശ്രമത്തിന് മെത്രാപൂരിതയായിട്ട് മാറുന്ന അഭിമന്യ മാത്യൂസ് മാർ എപ്പിഫാനിയോസ് തിരുമേനി ഐസക് പ്രകാശത്തിന്റെ പിതൃ സഹോദരനാണ്. എനിക്ക് ഏറ്റവും ആദരണീയനായ, ഞാനെപ്പോഴും വളരെ ബഹുമാനത്തോടുകൂടി ഓർക്കുന്ന ഒരു ധന്യനായ പിതാവാണ് മാത്യൂസ് മാർ കൂറിലോസ് തിരുമേനി. വിളിക്കുമ്പോൾ തന്റെ ഭവനവും തന്റെ മറ്റെല്ലാ ജീവിതത്തിന്റെ തടസ്സങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് പിതാവിനെ അനുഗമിച്ച ഒരു ധന്യനായ പിതാവ്. ഇവിടെ ഏലിയാവ് തന്റെ പുതപ്പ് തനിക്ക് ശേഷം പ്രവാചകനായി ഇസ്രായേലിനെ ന്യായപാലനം ചെയ്യുവാൻ തക്കവണ്ണം ഒരു മനുഷ്യനെ കണ്ടെത്തി, എലീശായെ കണ്ടെത്തി അവന്റെ മേലിട്ട് അവനെ വേർതിരിക്കുന്നു. ആരാണ് ഈ ഏലിയാവ്? എന്താണ് ഏലിയാവിന്റെ പുതപ്പിന്റെ പ്രത്യേകത? ഇത് നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഏലിയാവ് ദൈവത്തിന്റെ വലിയ പ്രവാചകനാണ്. ഏലിയാവ് ദൈവത്തിന് വേണ്ടി, യഹോവയ ദൈവത്തിന് വേണ്ടി അനേക കാര്യങ്ങൾ ധീരതയോടെ പ്രവർത്തിച്ച ധീരനായ ഒരു പ്രവാചകനാണ്. രാജാക്കന്മാരുടെ 17-18 അധ്യായങ്ങളൊക്കെ മുമ്പ് വായിക്കുമ്പോൾ ഏലിയാവിന്റെ ജീവിതവും ഏലിയാവിന്റെ ദൗത്യവും നമുക്ക് വളരെ വ്യക്തമായി കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഏലിയാവ് വളരെ ധീരനായ ഒരു പ്രവാചകനാണ്. ബാലിന്റെ സകല പ്രവാചകന്മാരെയും കൊന്നൊടുക്കി ഇസ്രായേലിൽ നിന്ന് വിഗ്രഹാരാധന ഇല്ലാതെയാക്കി തിന്മയെ പൂർണ്ണമായിട്ടും നശിപ്പിച്ച് തോൽപ്പിച്ച് ഇസ്രായേലിനെ യഹോവ ദൈവത്തിന് വേണ്ടി വേർതിരിച്ച ഒരു ധീരനായ പ്രവാചകനാണ്. എന്നാൽ ഏലിയാവ് അടുത്ത നിമിഷം ഭയചകിതനായ ഒരു പ്രവാചകനായിട്ട്, ഒരു മനുഷ്യനായിട്ട് കാണുവാനായി സാധിക്കും. 19:3 നമ്മൾ വായിക്കുമ്പോൾ ഏലിയാവ് ചെയ്തതും ബാലിന്റെ പ്രവാചകന്മാരെ കൊന്നതൊക്കെയും ആഹാബ് ഈസബേലിനോട് പറയുമ്പോൾ ഈസബേൽ ഒരു വലിയ വെല്ലുവിളി, ഒരു വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട് ഏലിയാവിന് നേരെ. ആ ഭീഷണിയുടെ മുൻപിൽ ഭയന്ന് ഓടിപ്പോകുവാൻ ആഗ്രഹിക്കുന്ന ഏലിയാവിനെ നമ്മൾ കാണുന്നു. 3 നമ്മൾ കാണുന്നത് മരിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു ഏലിയാവിനെയാണ്. 4 നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണിനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏലിയാവ്. പിന്നെ നമ്മൾ കാണുന്നുണ്ട് ഈ ഭയത്തിന്റെയും മരിക്കുവാൻ ആഗ്രഹിക്കുന്ന മാനസിക അവസ്ഥയുടെ ഒക്കെ ശേഷം വളരെ ശക്തനായി യഹോവയ ദൈവത്തിന് വേണ്ടി ധീരധീരം പോരാടുന്ന ഏലിയാവിനെ കാണുന്നു. അതിനവനെ ശക്തിപ്പെടുത്തുന്നത് ഇവിടെ നിന്ന് വായിക്കുന്നുണ്ട്. 19:8 അവൻ ഏലിയാവ് ഭയന്ന് ഓടിച്ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുകയാണ്. കിടന്നുറങ്ങുന്ന ഏലിയാവിനെ ദൂതൻ വിളിച്ചുണർത്തി അവന് ഭക്ഷിപ്പാൻ കനലിൽ ചുട്ട അടയും വെള്ളവും കൊടുക്കും. വീണ്ടും ഏലിയാവ് കിടന്നുറങ്ങുന്നു. വീണ്ടും ദൂതൻ അവനെ രണ്ടാം പ്രാവശ്യവും തട്ടി ഉണർത്തുന്നു. എഴുന്നേറ്റ് തിന്നുക, അതിനൊക്കെ ചെയ്യുക, ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് തിന്ന് കുടിച്ച് ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബോളം നടന്നു. ഭയപ്പെട്ട് മരിക്കുവാൻ ആഗ്രഹിച്ച ഏലിയാവിന് ഇപ്പോൾ ദൈവത്തിന്റെ ദൂതൻ ഭക്ഷണം നൽകി ശക്തിപ്പെടുത്തി അവനെ ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബോളം നടത്തുകയാണ്. ഇവിടെ ശക്തനായിത്തീർന്ന, വീണ്ടും ശക്തനായിത്തീരുന്ന ഏലിയാവിൽ നിന്ന് കാണും. ആ ശക്തി മറ്റൊന്നുമല്ല, ദൈവം നൽകുന്ന ഭക്ഷണമാണ്. ഇവിടെ വിശുദ്ധ കുർബാനയുടെ ഒരു വലിയ പരിശോധന കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ തളർന്നു പോകുമ്പോൾ, നമ്മൾ ഭയപ്പെടുമ്പോൾ, നമ്മൾ മരണം ആഗ്രഹിക്കുമ്പോൾ, ജീവിതം മതിയെന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങളിൽ, നിരാശയുടെ പടുകുഴിയിൽ നാം പെട്ടുപോകുമ്പോൾ, നമ്മളെ ബലപ്പെടുത്തുന്ന വലിയ ഒരു ശക്തി കേന്ദ്രമാണ് വിശുദ്ധ കുർബാന. നമ്മുടെ കർത്താവിന്റെ തിരുശരീരവും തിരുരക്തവുമാകുന്ന ആത്മീയ ഭക്ഷണം. വീണ്ടും ഏലിയാവ് യാത്ര തുടരുന്നു. അവൻ ഒരു ഗുഹയിൽ കടന്ന് അവിടെ വ്യാപാർക്കുന്നു. അവിടെ വീണ്ടും യഹോവയ ദൈവം അവനെ പിന്തുടരുകയാണ്. തന്റെ ദൈവാനുഭവം കൂടുതൽ ദൃഢതരമാക്കി കൊടുത്ത് ഏലിയാവിനെ വീണ്ടും ചില ദൗത്യങ്ങൾ യഹോവയ ദൈവം ഏൽപ്പിക്കുകയാണ്. ഇങ്ങനെ ഗുഹയിൽ കഴിയുന്ന ഏലിയാവിന്റെ മുൻപിൽ യഹോവയ ദൈവം കടന്നു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 19-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. യഹോവ കടന്നു പോകുന്ന ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. അവിടെ യഹോവ ഇല്ലായിരുന്നു എന്ന് കാണുന്നു. കാറ്റിന് ശേഷം ഭൂകമ്പമുണ്ടായി, ഭൂകമ്പത്തിന് ശേഷം തീയുണ്ടായി. ഇതിലൊന്നും യഹോവ ഇല്ലായിരുന്നു. അതിനുശേഷം മൃദുവായ ഒരു ശബ്ദമുണ്ടായി. അതിൽ ഏലിയാവ് ദൈവത്തിന്റെ സാന്നിധ്യം കണ്ടെത്തുകയാണ്. ദൈവത്തിന്റെ സാന്നിധ്യം കണ്ടെത്തുമ്പോൾ തന്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി ഏലിയാവ് പുറത്തു വരികയാണ്, ഗുഹാമുഖത്ത് വരികയാണ്. അങ്ങനെ ഏലിയാവിനോട് വീണ്ടും ദൈവം ചോദിക്കുകയാണ്, ഏലിയാവ് നിനക്ക് ഇവിടെ എന്ത് കാര്യം? പറയുന്നു, ഞാൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി വളരെ ശുഷ്കാന്തിയോടെ ഇരിക്കുന്നു. ഇപ്പോൾ ഈ ധീരനായ ഏലിയാവ്, വീണ്ടും ഭയപ്പെടുന്നവനായ ഏലിയാവ്, മരിപ്പാൻ ആഗ്രഹിക്കുന്ന ഏലിയാവ്, ഇവിടെ ദൈവത്തിന്റെ ദൈവം നൽകുന്ന ഭക്ഷണം നിമിത്തം ശക്തി പ്രാപിക്കുന്ന ഏലിയാവ്, തന്റെ ദൈവാനുഭവം കൂടുതൽ ദൃഢതരമാക്കി ദൈവത്തിന്റെ ജീവിതത്തെയാണ് അവൻ പറയുകയാണ്, ഞാൻ സൈന്യങ്ങളുടെ യഹോവയ്ക്ക് വേണ്ടി ശുഷ്കാന്തിയോടെ ഇരിക്കുന്നു. വളരെ നമ്മുടെ ഏവരെയും ഇൻസ്പയർ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു വാക്യമാണ് ഇത്. ഏലിയാവ് പറയുകയാണ്, ഞാൻ യഹോവയ ദൈവത്തിന് വേണ്ടി ശുഷ്കാന്തിയോടെ ഇരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ഒരു വിഷയമാണിത്. നമ്മൾ എത്രമാത്രം ദൈവത്തിന് വേണ്ടി ശുഷ്കാന്തിയോടെ ഇരിക്കുന്നു, എത്രമാത്രം നമ്മൾ ദൈവിക വിഷയങ്ങളിൽ താല്പര്യമുള്ളവരാണ് എന്നുള്ള ഒരു ചോദ്യം. ആത്മീയ വിഷയങ്ങളിൽ നമ്മൾ എത്രമാത്രം താല്പര്യമുള്ളവരാണ് എന്നുള്ള ഒരു ചോദ്യം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ആത്യന്തികമായി നാം ചോദിക്കേണ്ട ഒന്നാണ്. ഇവിടെ യഹോവയായ ദൈവം ഏലിയാവിനോട് ചോദിക്കുമ്പോൾ ഏലിയാവിന് പറയുവാൻ സാധിച്ചു, ഞാൻ ദൈവത്തിന് വേണ്ടി ശുഷ്കാന്തിയോടെ താല്പര്യത്തോടെ ജാഗ്രതയോടെ ഇരിക്കുന്നു എന്ന് പറയുവാനായിട്ട് സാധിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം ഒരു മറുപടി കൊടുക്കുവാൻ നമുക്ക് സാധിക്കുമോ? ദൈവത്തിന് വേണ്ടി ജാഗ്രതയോടെ ജീവിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട്? ദൈവത്തിന് വേണ്ടി താല്പര്യത്തോടെ ആരാധിക്കുന്ന എത്ര ദേവാലയങ്ങളുണ്ട്? എത്ര വ്യക്തികളുണ്ട്? ദൈവത്തിന് വേണ്ടി ജാഗ്രതയോടെ താല്പര്യത്തോടെ ആത്മീയ കാര്യങ്ങളിൽ ഇടപെടുന്ന എത്ര വ്യക്തിത്വങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്? ഇത് ഒരു വലിയ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട വിഷയമാണ്. ഇങ്ങനെ ഒരു മറുപടി ഏലിയാവ് കൊടുക്കുമ്പോൾ യഹോവ ദൈവം അവന് ചില ദൗത്യങ്ങൾ കൊടുക്കുകയാണ്. എന്തെല്ലാമാണ് ദൗത്യം? അവൻ പറയുകയാണ്, യഹോവ ദൈവം അവനോട് പറയുകയാണ്, നീ പോകുന്ന വഴിയിൽ ഹസായേലിനെ അരാമിന് രാജാവാക്കണം.
യേക്കൂബിനെ ഇസ്രായേലിന്റെ രാജാവാക്കണം. അതുപോലെ തന്നെ ഏലീശായെ നിനക്ക് പകരം പ്രവാചകനായി നീ അഭിഷേകം ചെയ്യണം. ഇതെല്ലാം ദൈവം ഇസ്രായേലിന് വേണ്ടി ഒരുക്കുന്ന ചില കാര്യങ്ങളാണ്. ആഹാബ് ഗൃഹത്തിന് ദൈവം കൊടുക്കുന്ന വലിയ ശിക്ഷ നടപ്പിലാക്കുവാനായിട്ടാണ് യേഹുവിനെ രാജാവാക്കുവാൻ യഹോവ ദൈവം കൽപ്പിക്കുന്നത്. അഹാബിനെയും ഇസബേലിനെയും ആ കുടുംബത്തെ മുഴുവൻ അവന്റെ മക്കൾ 70 പേരെയും നശിപ്പിക്കുവാനും നമാവിശേഷമാക്കുവാനും യഹോവ ദൈവം കൽപ്പിച്ചിരുന്നു. ആ തീരുമാനം നടപ്പിലാക്കുവാൻ ഒരു വലിയ ദൗത്യം എലി അവരെ ഏൽപ്പിക്കുകയാണ്. നീ യേഹുവിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. ആ യേഹുവാണ് ദൈവത്തിന്റെ വലിയ ശിക്ഷാവിൽ നടപ്പാക്കേണ്ടത്. അപ്പോൾ ഒരു വലിയ ദൗത്യം ഏലിയാവിനെ ഏൽപ്പിക്കുകയാണ്. ഏലിയാവ് യഹോവയുടെ വലിയ ശബ്ദവും യഹോവയുടെ സാന്നിധ്യവും കണ്ടുകൊണ്ട് ഗുഹാമുഖത്ത് ഇറങ്ങി നിൽക്കുമ്പോൾ അവൻ തന്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി ദൈവസന്നിധിയിൽ നിൽപ്പാൻ അല്പം ശങ്കയോടെയാണ് ഇപ്പോൾ ഏലിയാവ് നിൽക്കുന്നത്. താൻ ദൈവസന്നിധിയിൽ ഓടിപ്പോകുവാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്, മരിപ്പാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. ദൈവത്തിന്റെ ദൗത്യത്തെ വിട്ടിട്ട് തന്റെ സന്ദേശപ്രകാരം മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. തന്റെ ധീരതയിൽ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. ധൈര്യം ചോർന്നു പോയ ഒരു വ്യക്തിയാണ്. ദൈവം മുൻപാകെ നിൽപ്പാൻ ഇപ്പോൾ അവന് സാധിക്കാത്ത ഒരവസ്ഥ പോലെ ആ ഏലിയാവാണ് ഇസ്രായേലിന് വേണ്ടി വലിയ ദൗത്യങ്ങൾ നിർവഹിക്കുവാൻ ദൈവം ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നത്. നമ്മളിപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത്? എനിക്കൊന്നിനും കഴിവില്ലല്ലോ, എനിക്ക് ധൈര്യമില്ലല്ലോ, എനിക്ക് ശക്തിയില്ലല്ലോ, എനിക്ക് പണമില്ലല്ലോ, എനിക്ക് അറിവില്ലല്ലോ, എനിക്ക് വിദ്യാഭ്യാസമില്ലല്ലോ, എനിക്ക് കുടുംബശ്രേഷ്ഠതയില്ലല്ലോ, എനിക്ക് കൂട്ടാളികളില്ലല്ലോ, എനിക്ക് സഹായികളില്ലല്ലോ, ഞാൻ സമൂഹത്തിൽ വെറും ഏറ്റവും പുറകിൽ നിൽക്കുന്ന ഒരാളാണല്ലോ. ഇങ്ങനെ ഒരുപാട് നമ്മളെ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ട്. അവിടെ പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ പിറകോട്ട് ഭരിക്കുകയും അധോമുഖരും അന്തർമുഖരുമായി മാറുന്ന അനുഭവങ്ങളുണ്ട്. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് മറഞ്ഞു നിൽപ്പാൻ ആഗ്രഹിക്കുന്ന അനുഭവങ്ങളുണ്ട്. ഇവിടെ ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ചില ദൗത്യങ്ങളുണ്ട്. നമ്മുടെ ഭയം മാറി, നമ്മുടെ ആശങ്കകൾ മാറി, നമ്മുടെ ആത്മഹത്യാ പ്രവണതകൾ മാറി, നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഉൾവലിയുവാനുള്ള നമ്മുടെ മാനസിക നിലകളെല്ലാം മാറി ദൈവത്തിന് വേണ്ടി എഴുന്നേറ്റ് നിവർന്നു നിൽക്കുവാൻ്റെ കവണ്ണം എന്നെ നിങ്ങളെയും ദൈവം ഇതാ ശക്തിയോടെ ആഹ്വാനം ചെയ്യുന്നു. ധൈര്യമായിട്ട് ദൈവസന്നിധിയിലേക്ക് അടുത്തുവരാൻ നമുക്ക് സാധിക്കണം. ഈ ഏലിയാവിന്റെ പുതപ്പ് മറച്ചുവെക്കുവാനുള്ള പുതപ്പല്ല. മറ്റുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കുവാനോ അല്ലെങ്കിൽ മറഞ്ഞു നിൽക്കുവാനുള്ള ഒരു പുതപ്പല്ല. പകരം നമ്മുടെ ദൗത്യത്തെ പൂർണമായിട്ടും ദൈവസന്നിധിയിൽ ഏറ്റെടുക്കുവാനുള്ള ഒരു ഉപകരണമായിട്ട് ഈ പുതപ്പിനെ മാറ്റുകയാണ്. നമുക്ക് പല പുതപ്പുകളുമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പുതപ്പുകളുണ്ട്. നമുക്ക് ആ പുതപ്പുകളൊക്കെ പരിശോധിക്കാം. നമ്മുടെ പുതപ്പ് എങ്ങനെയാണ്? അതിന്റെ അവസ്ഥ എന്താണ്? അത് നമ്മൾ മടക്കി ഒതുക്കി വെച്ചിരിക്കുകയാണോ? അതോ അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? എന്താണ് ഈ പുതപ്പ്? ഈ ഏലിയാവിന്റെ പുതപ്പ് എന്തായിരുന്നു? ധീരതയുടെ പുതപ്പാണ്, പ്രാർത്ഥനയുടെ പുതപ്പാണ്, ദൈവ സാന്നിധ്യത്തിന്റെയും ദൈവ സാമീപ്യത്തിന്റെയും പുതപ്പാണ്, ദൈവിക ദൗത്യം ഏറ്റെടുക്കുവാനുള്ള പുതപ്പാണ്. ഈ പുതപ്പ് നമ്മുടെ എല്ലാം കയ്യിലുണ്ട്. ദൈവം നമുക്ക് എല്ലാവർക്കും ഈ പുതപ്പ് വന്നിട്ടുണ്ട്. നമ്മുടെ പുതപ്പ് നമുക്കൊന്ന് പരിശോധിക്കാം. അതെവിടെയെങ്കിലും അതിന്റെ നൂലിഴകൾ വിട്ടുപോയിട്ടുണ്ടോ? അതെന്തെങ്കിലും ഡാമേജ് ഉണ്ടായിട്ടുണ്ടോ? അതെവിടെയെങ്കിലും കീറിപ്പോയിട്ടുണ്ടോ? ഒരുപക്ഷെ നമുക്ക് പുതപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? പൂർണ്ണമായിട്ടും നമ്മുടെ പുതപ്പുകൾ കണ്ടെത്തുവാൻ, നമ്മുടെ പുതപ്പുകൾ പരിശോധിക്കുവാൻ, നമ്മുടെ പുതപ്പിന്റെ അവസ്ഥ നമുക്കൊന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇന്ന് സാധിക്കണം. ആ പുതപ്പ് നമ്മൾ നമ്മുടെ അനന്തരവർക്ക് വേണ്ടി നമ്മൾ വിട്ടുകൊടുക്കേണ്ടതാണ്. ഏലിയാവ് തന്റെ പുതപ്പ് ഏലീശായുടെ മേലിടുമ്പോൾ ഏലീശ തന്റെ ജീവിതത്തിന്റെ അന്ന് വരെയുള്ള എല്ലാ അനുഭവങ്ങളിൽ നിന്നും പിന്മാറുകയാണ്. അവൻ കൃഷിക്കാരനായിരുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ കാളെ ഉഴുതുകൊണ്ട് നിലമുഴുതുകൊണ്ട് കൃഷിയിൽ ഏർപ്പെട്ടു നിൽക്കുന്ന ഒരു സാധാരണക്കാരന്റെ മനുഷ്യനായിരുന്നു. അവൻ അത് വിട്ടിട്ട് ഏലിയാവിന്റെ പിന്നാലെ പോവുകയാണ്. ഇസ്രായേലിന് വേണ്ടി വലിയ വലിയ ദൗത്യങ്ങൾ നിറവേറ്റുവാൻ തക്കവണ്ണം ഏലീശ ശക്തനായി തീർന്നത് ഏലിയാവിന്റെ പുതപ്പ് കൊണ്ടാണ്. ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ ഏലീശയ്ക്ക് കിട്ടുന്ന വലിയ നിധിയാണിത്. ഏലീശ ആ പുതപ്പുമായിട്ട് യോർദാന്റെ കരയിൽ നിൽക്കുമ്പോൾ പ്രവാചക ശിഷ്യന്മാർക്കെയും ശങ്കിച്ചു നിൽക്കുകയാണ്, എന്താണ് സംഭവിക്കാൻ പോകുന്നത്? എലീശ ധൈര്യമായിട്ട് ഈ പുതപ്പ് കൊണ്ടാണ്, ഏലിയാവിന്റെ പുതപ്പ് കൊണ്ടാണ് വെള്ളത്തെ അടിക്കുന്നത്. വെള്ളം രണ്ടായിട്ട് പിരിഞ്ഞ് എലീശ മറുകരയിലേക്ക് പോകുവാൻ ഇടയായിത്തീരുന്നത്. അപ്പോൾ ഈ പുതപ്പ് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും. നമ്മളൊരു വിശ്വാസം, നമ്മളൊക്കെ ധാരാളം അഭിമാനം, എന്താ ഒരുപാട് പൈതൃകങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ്. പ്രാർത്ഥനയുടെ പൈതൃകം നമുക്കുണ്ട്, വിശ്വാസത്തിന്റെ പൈതൃകം നമുക്കുണ്ട്, പാരമ്പര്യങ്ങളുടെ പൈതൃകം നമുക്കുണ്ട്, ഒരുപാട് നന്മകളുടെ പൈതൃകം നമ്മൾ ഉൾക്കൊള്ളുന്നവരാണ്. ജീവിതത്തിൽ ധാർമ്മികത കാത്തു സൂക്ഷിക്കുന്നവരാണ്, ഒരുപാട് സ്നേഹമുള്ളവരാണ്, വാത്സല്യമുള്ളവരാണ്, ദൈവഭയമുള്ളവരാണ്, മറ്റുള്ളവരെ ബഹുമാനിക്കുവാനുള്ള കഴിവ് നമുക്കുണ്ട്, നമ്മുടെ മാതാപിതാക്കളോടുള്ള നമ്മുടെ ആദരവ് നമുക്കുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. ഈ പുതപ്പ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുവാൻ നമുക്ക് സാധിക്കുമോ? അത് കൊടുത്തേ മതിയാവൂ. കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ പുതപ്പ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ളതാണ്. ആ പുതപ്പ് എന്ന് പറയുന്നത് ഒരു ഒരു മെറ്റീരിയൽ തിങ് അല്ല, പകരം നമ്മുടെ പ്രാർത്ഥനയാകുന്ന പുതപ്പ്, നമ്മുടെ ഉപവാസത്തിന്റെയും ജാഗരണത്തിന്റെയും തോമ്പിന്റെയും പുതപ്പ്, നമ്മുടെ ആരാധനയ്ക്കുള്ള തീഷ്ണതയുടെ പുതപ്പ്, വിശുദ്ധ കുർബാന അനുഭവത്തിനുള്ള പുതപ്പ്, സഭാ സ്നേഹത്തിന്റെ പുതപ്പ്, സാമൂഹ്യ പ്രതിബദ്ധതയുടെ പുതപ്പ്, മറ്റുള്ളവരെ സ്നേഹിപ്പാനും ബഹുമാനിപ്പാനുമുള്ള ദൈവികമായ ചൈതന്യത്തിന്റെ പുതപ്പ്, ആ പുതപ്പ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഇന്ന് പല കുഞ്ഞുങ്ങളും മാതാപിതാക്കളുടെ പാതയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, മാതാപിതാക്കളോടൊപ്പം ദേവാലയത്തിൽ ആരാധനയ്ക്ക് സംബന്ധിപ്പാൻ ആഗ്രഹിക്കുന്നില്ല, മാതാപിതാക്കളോടൊപ്പം ഭവനത്തിൽ താമസിപ്പാൻ ആഗ്രഹിക്കുന്നില്ല, മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുവാൻ ശ്രമിക്കുന്നില്ല. ഇങ്ങനെയുള്ള ജീവിതാനുഭവങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ പൈതൃകം ഏറ്റെടുക്കുവാൻ, നമ്മുടെ പാരമ്പര്യം ഏറ്റെടുക്കുവാൻ, നമ്മുടെ വിശ്വാസം ഏറ്റെടുക്കുവാൻ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഏറ്റെടുക്കുവാൻ, നമ്മുടെ സഭാ വിശ്വാസത്തിന്റെയും സാമൂഹ്യ പ്രതിബദ്ധതയുടെയും അനുഭവം ഏറ്റെടുക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? അതുകൊണ്ട് നമുക്ക് ചെയ്യാം. ഏലിയാവ് അവന്റെ അരികെ ചെന്നു, തന്റെ പുതപ്പ് അവന്റെ മേലിട്ടു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ പുതപ്പ് വിട്ടുകൊടുക്കുവാൻ, നമ്മുടെ പൈതൃകം വിട്ടുകൊടുക്കുക തക്കവണ്ണം നമുക്ക് സാധിക്കട്ടെ. ആ പുതപ്പ് നമ്മുടെ കുഞ്ഞുങ്ങളെ ശക്തമായിട്ട് മുന്നോട്ട് നയിക്കും. അടുത്ത തലമുറ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടൊരു തലമുറയാകുവാൻ ഇടയായിത്തീരും. നമ്മുടെ സഭയ്ക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ഒരുപാട് നല്ല ദൗത്യങ്ങൾ നിർവഹിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാം വിട്ടുകൊടുക്കുന്ന പുതപ്പായി തിരുവാൻ തകവണ്ണം നമ്മുടെ കയ്യിലുള്ള നമ്മുടെ പൈതൃകത്തെ നമുക്ക് കൂടുതൽ അനുഗ്രഹപൂർണമാക്കി തീർക്കാം. ആയതിലേക്ക് ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവസരം നൽകിയ അതിന്റെ ചുമതലക്കാരുള്ള കൃത്യമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവമേവരെയും അനവധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും ബലഹീനരായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ പറഞ്ഞു. താങ്ക് യു സോ മച്ച്.
1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 19-ാം വാക്യം. ഏവർക്കും സുപരിചിതമായ രണ്ട് നാമങ്ങൾ അതിന്റെ പിന്നിലുണ്ടായിരുന്നു, ഏലിയാവും ഏലിശായും. ഈ വാക്കുകൾ പരിചിതമാണെങ്കിലും അവർ ഉപയോഗിച്ച പുതപ്പിനെ കുറിച്ചുള്ള പ്രതിപാദനം വേദപുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടെങ്കിലും പഴയ നിയമ പുസ്തകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ രണ്ട് വ്യക്തിത്വങ്ങളെ അനുഗ്രഹീതമായ വേദപുസ്തക ചിന്തകളുടെ അടിസ്ഥാനത്തിൽ ദൈനംദിന ജീവിതത്തോടും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ ജീവിത രീതികളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ട തമ്പാൻ വർഗീസ് അച്ഛൻ അനുഗ്രഹീതവും വളരെ ചിന്തിപ്പിക്കുന്നതും പ്രാർത്ഥനയിൽ നമ്മളെ ഒരുമിപ്പിക്കുന്നതുമായ ഒരു വലിയ സന്ദേശം നമുക്ക് നൽകി. ഏലിയാവിന്റെ പുതപ്പിന്റെ പ്രത്യേകത നമുക്ക് ചിന്തിപ്പാൻ ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു വിഷയമായിട്ട് അച്ഛൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. പുതപ്പെന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പം മുതലേ നമ്മൾ കേട്ടു പരിചയമുള്ളത് തണുപ്പിൽ നിന്ന് ശരീരത്തെ കവചത്തിലേക്ക് നയിക്കുന്ന ഒരു അനുഭൂതിയായിട്ട് പുതപ്പിനെ മനസ്സിലാക്കുമ്പോൾ മൂടി വെക്കുന്നതല്ല പുതപ്പെന്നും അത് ദൈവത്തിന്റെ കൃപയുടെയും ദൈവ ചൈതന്യത്തിന്റെയും പ്രാർത്ഥനയുടെ നിമിഷങ്ങളെയും ദൈവ സാന്നിധ്യത്തെയും ഒക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു അനുഭൂതിയാണെന്ന് വേദപുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ ഏലിയാവിന്റെയും ഏലിശായുടെയും ജീവിതത്തിലൂടെ പ്രിയപ്പെട്ട അച്ഛൻ നമ്മളോട് സംസാരിക്കുകയുണ്ടായി. ഈ അനുഗ്രഹീതമായ വാക്കുകൾ പ്രിയപ്പെട്ട അച്ഛന് ലഭിക്കാൻ കാരണം
ഞാൻ ആമുഖത്തിൽ സ്വാഗതത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ പിതാക്കന്മാരോടൊപ്പം നിന്ന പരിശീലനവും അതിലൂടെ ലഭിക്കപ്പെട്ട കർമ്മനിരതമായ അനുഭവങ്ങളും പരിശുദ്ധാത്മാവിന്റെ നിറവും അദ്ദേഹത്തിന്റെ ശബ്ദ ഗാംഭീര്യവും സ്വരമാധുരിയോടൊപ്പം തന്നെ ഏറെ കൃപയുടെ അനുഗ്രഹങ്ങളും പ്രിയ അച്ഛനിലൂടെ ലഭ്യമാക്കി എന്നതിന്റെ ഒരു വലിയ തെളിവ് കൂടിയാണ്. ഈ പ്രാർത്ഥനാ സംഗമത്തിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇതിന്റെ നന്മ ലഭിച്ചു എന്ന് കരുതുകയാണ്. ഈ പുതപ്പ് സ്വയം പരിശോധിക്കുവാൻ, നമ്മുടെ പുതപ്പ് നമ്മിൽ നിന്ന് മാറ്റപ്പെട്ടുവോ അതോ ദൈവകൃപയാകുന്ന പുതപ്പ് ഇന്നും നമ്മിലുണ്ടോ എന്ന് സ്വയപരിശോധനയ്ക്ക് വിധേയപ്പെടുത്തുവാനും ഇത് മുഖാന്തരമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛന്റെ വിലപ്പെട്ട സമയം ഇതിനുവേണ്ടി വിനിയോഗിച്ചതിലും അനുഗ്രഹീതമായ ഒരു നവ്യമായ അനുഭവം വേദപുസ്തക അടിസ്ഥാനത്തിൽ പങ്കുവച്ചതിലും പ്രത്യേകമായി എല്ലാവരുടെയും പേരിൽ, ഇത് ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരുടെയും പേരിൽ വിനയപൂർവ്വം നന്ദിയായി പ്രിയപ്പെട്ട അച്ഛനോട് ഈ സമയത്ത് പ്രകടിപ്പിക്കട്ടെ. തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയമാണ്. നമ്മുടെ സഭയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ച് സഭകൾ തമ്മിൽ അനുഗ്രഹീതമായ സമാധാനത്തിന്റെ ഉടമ്പടിയിൽ ഒരുമിക്കുവാൻ സുപ്രീം കോടതിയുടെ നിർദ്ദേശം നമ്മുടെ മുമ്പിൽ ലഭിക്കപ്പെട്ടിരിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം ചർച്ചകൾ നടക്കുന്നു. വരുന്ന ആഴ്ചയിൽ പരിശുദ്ധ സിനഗദോസിന്റെ അനുഗ്രഹീതമായ ഒരു സമ്മേളനം കോട്ടയത്ത് നടക്കുന്നു. അതോടൊപ്പം തന്നെ സഭയ്ക്ക് വളരെ പ്രധാനം നൽകുന്ന ശൂനോയോ നോമ്പിന്റെ അനുഗ്രഹീതമായ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഒപ്പം പത്രോസും യാക്കോബും യോഹന്നാനും കർത്താവിന്റെ നിർദ്ദേശപ്രകാരം താബോർ മലയിലേക്ക് കയറി ചെന്നപ്പോൾ ഈ അനുഗ്രഹീതമായ ചിന്തകൾ പ്രാർത്ഥനാപൂർവം പങ്കിടുന്ന നിമിഷം ദൂരെയായി നിൽക്കുന്ന കർത്താവിനോടൊപ്പം തലമുറകൾക്ക് മുമ്പ് ജനിച്ച് ജീവിച്ച മോശയെയും അതോടൊപ്പം ഏലിയായെയും കാണുവാനും ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിപ്പാൻ തക്കവണ്ണം കഴിവുന്നതിനപ്പുറമായ ശുഭ്രവസ്ത്രധാരിയായി തേജസ്കരണം പ്രാപിച്ച ക്രിസ്തുവിനെയും കാണുവാനിടയായി. ഇത് കണ്ടു കഴിഞ്ഞ പത്രോസ് കർത്താവിനോട് പറഞ്ഞ രണ്ട് വാക്യങ്ങൾ നമുക്ക് സുപരിചിതമാണ്. മൂന്ന് കൂടാരങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും. രണ്ടാമത്തെ വാക്ക് ഇങ്ങനെയായിരുന്നു, ഇവിടെ ഇരിക്കുന്നത് ഏറെ നല്ലത്. അപ്രകാരം ദൈവചിന്തകളിലൂടെ നമുക്ക് സമ്മേളിക്കുവാൻ നല്ല മുഖാന്തരങ്ങൾ തുടർന്ന് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഒപ്പം രോഗികളായി പ്രയാസപ്പെടുന്ന ധാരാളം പേരെ നമ്മുടെ പരിചയത്തിൽ നമുക്ക് ലഭിക്കാറുണ്ട്. ശാരീരികമായ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്നവർ, മനസ്സിന്റെ പ്രയാസത്തിലും ദുരിതത്തിലും കൂടെ പ്രവേശിക്കപ്പെട്ടവർ, ജീവിതത്തിന്റെ വിവിധ അറ്റങ്ങളെ കൂട്ടിപ്പിടിപ്പിക്കുവാൻ ഏറെ പ്രയാസപ്പെടുന്നവർ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കുഞ്ഞുങ്ങളെ വളർത്തുവാനായിട്ട് പരിശ്രമിക്കുന്നവർ, പ്രായം കൊണ്ടും ഏറെ ബുദ്ധിമുട്ടുകൊണ്ടും വിശ്രമ ജീവിതത്തിന്റെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുകയും സഭയ്ക്കും സമൂഹത്തിനും ധീരമായ നേതൃത്വം ഒരു കാലഘട്ടങ്ങൾ നൽകിയതുമായ പ്രിയപ്പെട്ടവർ, അങ്ങനെ അനേകർ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടുന്ന ഈ സ്വർഗീയമായ നിമിഷങ്ങളിൽ ഈ പ്രാർത്ഥന ദൈവം തമ്പുരാൻ ശ്രവിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ വിശുദ്ധ കുർബാന മധ്യേ തിരുശരീര രക്തങ്ങളെ ഖണ്ഡിക്കുന്ന സമയം, രഹസ്യ പ്രാർത്ഥന മദ്ഹായിൽ നടക്കുന്ന സന്ദർഭത്തിൽ നമ്മളൊക്കെ ചേർന്ന് പാടുന്ന ഒരു പാട്ടാണല്ലോ, അൻപുടയോനെ നിൻ വാതിൽ. നമുക്ക് ഒരുമിച്ച് ചേർന്നതിന്റെ മൂന്ന് നാല് സ്റ്റാൻസകൾ ഒരുമിച്ച് പാടി പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം.
അൻപുടയോനെ നിൻ വാതിൽ ദാസർനാദം ആവശ്യത്താലയാജിക്കും അടിയാരെ തള്ളിടല്ലേ അലിവോടു ശിക്ഷിച്ചടിയാരെ വാതിൽ തുറന്നീ പ്രാർത്ഥനയിൽ നാദം കേട്ടേകിടണമേ നിന്നെ വേ ഉദവിക്കായി ബലഹീന നല്ലവരേ കാരുണ്യത്താൽ നൽകണമേയാജി പുകളേ കർത്താവേ കാരുണ്യത്താൽ കനിവടിയാരിൽ ചെയ്യണമേ നന്മ നിറഞ്ഞോനേ
സ്വർഗീയനും ഞങ്ങളെ സ്നേഹിക്കുന്നവനും നിത്യനും ബലവാനുമായ ദൈവമേ, അനുഗ്രഹീതമായ നോമ്പുകാലത്തിന്റെ പവിത്രമായ രണ്ടാം ദിവസം ഈ ബുധനാഴ്ച പ്രഭാതത്തിൽ ദൈവസന്നിധിയിലായിരിക്കാനും ദൈവകൃപ കൊണ്ട് നിറയുവാനും പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ ധാരാളം പൊരുളുകൾ ഞങ്ങൾക്ക് പ്രാപ്യമാണെങ്കിലും ചിലതൊക്കെയും ഇന്നും മറഞ്ഞിരിക്കുന്നവയാകിയാൽ അങ്ങനെ മറിഞ്ഞിരിക്കുന്ന പൊരുളുകളിൽ നിന്ന് സ്വർഗീയമായ ശബ്ദത്തോടുകൂടി ദൈവദിനത്തിന്റെ ആഴത്തിലേക്ക് ഞങ്ങളെ നടത്തുവാൻ ദൈവം ഉപയോഗിച്ച അഭിഷിക്തനിലൂടെ പരിശുദ്ധാത്മാവിന്റെ നിറവ് ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ടതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സർവവല്ലഭനായ ദൈവമേ, ഞങ്ങളുടെ സഭയെയും സഭാപിതാക്കന്മാരെയും വൈദികരെയും ചെമ്മാശന്മാരെയും എല്ലാ ഇടവകകൾക്കായും അതിലെ സമൂഹങ്ങൾക്കായും പ്രാർത്ഥിക്കുന്നു. ഭദ്രാസനത്തിലെ ഞങ്ങളെ നയിക്കുന്ന തിരുമേനിക്കായി, ഇതിലെ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം സകല നന്മകളിലും അവരെ നടത്തണമേ. കുറവുകളും ബലഹീനതകളും ദൈവം നമ്പുരാന്റെ മുമ്പിൽ പരിഹരിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ സഭാ ശുശ്രൂഷ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവാൻ ദൈവം ഞങ്ങളെ ശക്തീകരിക്കുമാറാകണമേ. ഞങ്ങൾ ഉൾപ്പെടുന്ന ഈ ദേശത്തിനും രാജ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഭരിക്കുന്ന ഭരണകർത്താക്കളിലൂടെ നന്മയും നീതിയും സ്വസ്ഥതയും ഞങ്ങൾക്ക് എന്നും അനുഭവിപ്പാൻ ദൈവം ശക്തി തരണമേ. കർത്താവെ, ഈ കൂട്ടായ്മയിൽ ഇന്ന് സംബന്ധിച്ച പ്രിയപ്പെട്ടവരായ എല്ലാ വിശ്വാസ സമൂഹത്തെയും സഹോദരി സഹോദര സഭകളിലെ പ്രിയപ്പെട്ട വിശ്വാസ സമൂഹത്തെയും പ്രത്യേകമായി ഞങ്ങൾ ഓർക്കുന്നു. ഏതൊക്കെ കാര്യത്തിനു വേണ്ടി ഞങ്ങൾ തിരുസന്നിധിയിൽ അപേക്ഷകളെ സമർപ്പിക്കുന്നു, അപേക്ഷകൾ ദൈവം തമ്പുരാൻ ചെവിക്കൊള്ളുവാൻ ദൈവം തമ്പുരാൻ കരുണ കാണിക്കണമേ. പ്രത്യേകിച്ച് ഇന്ന് വചന ശുശ്രൂഷയുടെ ദീപ്തമായ ഭാവം ഞങ്ങൾക്ക് പകർന്നു തന്ന പ്രിയപ്പെട്ട തമ്പാനച്ചന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെയും മക്കളെയും വാഴ്ത്തണമേ. അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളുടെ മധ്യേ അല്പം സമയം കണ്ടെത്തുവാനും അനേകർക്കുന്നൊരു പുതിയ അനുഭവം ഏലിയാവിന്റെ പുതപ്പിന്റെ സ്വർഗീയമായ പ്രത്യേകതകൾ ഏലിയാവിൽ മാത്രമല്ല, അത് ഏലിശായിക്ക് മാത്രമല്ല ലഭിക്കപ്പെട്ടത്, നമ്മിലും അതുണ്ടെന്ന് തിരിച്ചറിയുവാനും അവയെ വീണ്ടും ഒന്ന് കണ്ടെത്തുവാനും അതിനെ നന്നായി ഉപയോഗിക്കാനുള്ളൊരു വലിയ ആഹ്വാനം കർത്താവിന്റെ കൃപ മൂലം ലഭിക്കപ്പെട്ടുവല്ലോ. സർവശക്തനായ ദൈവമേ, ഈ ചിന്തകൾ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നന്മയ്ക്ക് മുഖാന്തരമാകണമേ. ശാരീരിക അസ്വസ്ഥതകൾ ബാധിച്ചിരിക്കുന്ന, പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന, വിവിധ രോഗങ്ങളെ നിർണയിക്കുവാൻ ബന്ധപ്പെടുന്ന, രോഗനിർണയത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന, ഔഷധങ്ങൾക്കായി പാടുപെടുന്ന ധാരാളം പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ. സാമ്പത്തികമായി പ്രതിസന്ധി അനുഭവിക്കുന്നവർ ഞങ്ങളുടെ മധ്യത്തിലുണ്ട്. ദൈവമായ കർത്താവെ, ജോലിക്ക് വേണ്ടി പരക്കം പായുന്നവർ, ജീവിതത്തിന്റെ വിവിധ അറ്റങ്ങളെ കൂട്ടി മുട്ടിക്കുവാൻ ഏറെ ബന്ധപ്പെടുന്നവർ, രാത്രിയിലും പകലിലും അധ്വാനിക്കുന്നവർ, ഞങ്ങൾക്കു വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കി തരുന്ന പ്രിയപ്പെട്ടവർ, ദൈവകൃപയുടെ അപാരമായ അറിവിനെ ഞങ്ങൾക്ക് പകർന്നു തരുന്ന അഭിഷിക്തന്മാർ, ദൈവകാരുണ്യത്തിലും ദൈവകൃപയിലും നിറയപ്പെടുവാൻ ഞങ്ങളും ഈ പ്രഭാതത്തിൽ വാഞ്ചയോടുകൂടി കടന്നു വന്നപ്പോൾ ഞങ്ങൾക്ക് വേണ്ടുന്ന കൃപകളെ ഒരുക്കി തന്ന പ്രിയപ്പെട്ടവർ എല്ലാവരെയും നന്ദിപൂർവ്വം ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ്, ഈ ഞങ്ങൾ ഉദ്ധരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരിലും കനിവ് തോന്നുകയും അങ്ങയുടെ കാരുണ്യം മൂലം അദൃശ്യമായ വലതുകരം നീട്ടി അവരെ തൊട്ട് അനുഗ്രഹിക്കുകയും ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഇപ്പോൾ യാത്ര ചെയ്യുന്നവരെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. വിവിധ കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മാതൃദേശത്തിലേക്ക് പോയവരെ, അവിടെ നിന്ന് തിരികെ വരുവാൻ ആഗ്രഹിക്കുന്നവരെ ദൈവം തമ്പുരാൻ തന്റെ ഉള്ളം കയ്യിൽ പരിപാലിക്കണമേ. പാർപ്പിടത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, പാർപ്പിടം നിർമ്മാണത്തിലായിരിക്കുന്നവർ ദൈവം തമ്പുരാന്റെ കാരുണ്യത്താൽ അവരെ അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങൾക്കു വേണ്ടി കരഞ്ഞ് വിലപിക്കുന്നവർ, കുഞ്ഞുങ്ങളുടെ അനുഗ്രഹീതമായ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, പരിശ്രമിക്കുന്നവർ, ദൈവം നമ്പ്രാന്റെ കാരുണ്യവും കൃപയും അവർക്കും ലഭ്യമാകണമേ. ഞങ്ങളുടെ വിദ്യാർത്ഥി വർഗത്തെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. ദിശാബോധത്തിലും ആധ്യാത്മിക ചൈതന്യത്തിലും ജീവിപ്പാൻ അവർക്ക് വലിയ അവസരങ്ങളെ ഒരുക്കി കൊടുക്കണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കുറവുള്ള പ്രാർത്ഥനകൾ അങ്ങയുടെ സന്നിധിയിൽ എത്തപ്പെടുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് ശുദ്ധിമതിയായ അമ്മയുടെ മധ്യസ്ഥതയിൽ ഞങ്ങൾ അഭയപ്പെട്ടുകൊണ്ട് സഭ മുഴുവനും ഈ ആധ്യാത്മിക അനുഭൂതി പങ്കുവെക്കുന്ന നോമ്പുകാലത്തിലൂടെ കടന്നുപോകുമ്പോൾ പവിത്രവും അനുഗ്രഹീതവുമായ ചിന്തകളും ജീവിതശൈലിയും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുവാൻ ദൈവം സഹായിക്കുമാറാകണമേ. കർത്താവെ, അവിടുത്തെ അദൃശ്യമായ വലതുകരം മോശയുടെ മേൽ വെച്ച് മേഘത്തിന്റെ മധ്യത്തിൽ ദൈവതേജസ് കൊണ്ട് മോശയെ നിറച്ച് 10 കൽപ്പനകളും ന്യായപ്രമാണവും അനുഗ്രഹമായി നൽകിയതുപോലെ ഈ പ്രാർത്ഥനാ വലയത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരുമിച്ച് നിർത്തി ദൈവകൃപയുടെ അഭിഷേകത്താൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയനായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ഞങ്ങളെ ആശീർവദിക്കണമേ. വീണ്ടും തുടർന്നുള്ള ആഴ്ചകളും സന്തോഷത്തിലും സമാധാനത്തിലും ജീവിപ്പാൻ നിന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ ശക്തീകരിക്കുമാറാകണമേ. ഒരിക്കൽ കൂടി ഇതിൽ സംബന്ധിപ്പാനിടയായ എല്ലാ പ്രിയപ്പെട്ടവരെയും അവരിലൂടെ അനേകർക്കും നന്മ ലഭിക്കാനിടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് ഈ അനുഗ്രഹീതമായി ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി സ്വർഗീയമായ ചിന്തകൾ കൊണ്ട് ഏവരെയും ധന്യമായ നന്മയിലേക്ക് നയിച്ച നമുക്കൊക്കെ സുപരിചിതനും നമ്മളേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട തമ്പാൻ വർഗീസ് അച്ഛനോടുള്ള ഏറ്റവും സ്നേഹവും സന്തോഷവും വിനയപൂർവ്വം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ടും തുടർന്നും അങ്ങയുടെ പ്രത്യേകമായ സാന്നിധ്യവും വചനവും ഞങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കാനിടയാകണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ടും അച്ഛനോടുള്ള നന്ദി ഈ സമയം പ്രകടിപ്പിക്കട്ടെ. ഒപ്പം ഇതിൽ സംബന്ധിച്ച അനുഗ്രഹീതരായ വൈദിക ശ്രേഷ്ഠരുണ്ട്, വിശ്വാസ സമൂഹമുണ്ട്. ഭവനങ്ങളിൽ ഒരുമിച്ചുകൂടിയിരുന്ന് പ്രാർത്ഥിക്കുകയും ഈ വചനം ശ്രവിക്കുകയും ചെയ്ത പ്രിയപ്പെട്ടവരുണ്ട്. അതോടൊപ്പം തന്നെ അരമനയിലും വന്ന് സംബന്ധിച്ച വിശ്വാസ സമൂഹത്തോടും ഉള്ള സ്നേഹവും സന്തോഷവും പ്രകടിപ്പിക്കട്ടെ. വേദപുസ്തക പാരായണം നടത്തി അനുഗ്രഹീതമായ ഒരു അന്തരീക്ഷം ഒരുക്കിയ പ്രിയപ്പെട്ടവരോടും ഗാന ശുശ്രൂഷയിൽ സംബന്ധിച്ചവരോടും ഒപ്പം ഇതിന്റെ സാങ്കേതിക കാര്യങ്ങളൊക്കെ കൃത്യമായും വളരെ സന്തോഷത്തോടും താല്പര്യത്തോടും അനുഗ്രഹത്തോടും കൂടി ചെയ്യുന്ന പ്രിയപ്പെട്ട മനോജിനോടും ഉള്ള പ്രത്യേകമായ സ്നേഹം സന്തോഷം ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് തുടർന്നും വരുന്ന ആഴ്ചയിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.